അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 19. അപ്പല്ലോസ് കുരിന്തിലായിരുന്നപ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് എഫസോസിലെത്തിച്ചേർന്നു. അവിടെ ചില ശിഷ്യന്മാരെ കണ്ടുമുട്ടി. അദ്ദേഹം അവരോട് ചോദിച്ചു,
നിങ്ങൾ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ?
അവിടെ യഹൂദരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു.
എങ്കിൽ നിങ്ങൾ സ്വീകരിച്ച സ്നാനം ഏതായിരുന്നു?
അദ്ദേഹം ചോദിച്ചു. തന്റെ അവർ ഉത്തരം പറഞ്ഞു. അതിന് പൗലോസ്,
യോഹന്നാന്റെ സ്നാനം മാനസാന്തര സ്നാനമായിരുന്നു. തന്റെ പിന്നാലെ വരുന്നവനിൽ, അതായത് യേശുവിൽ വിശ്വസിക്കുവാൻ യോഹന്നാൻ ജനങ്ങളെ ഉപദേശിച്ചു
എന്ന് പറഞ്ഞു. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈകൾ വച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാർ ഏകദേശം 12 പേരായിരുന്നു. പൗലോസ് സുനഗോഗിൽ ചെന്ന് 3 മാസത്തോളം സധൈര്യം പ്രസംഗിക്കുകയും ജനങ്ങൾക്ക് ബോധ്യമാകത്തക്കവണ്ണം ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിക്കുകയും ചെയ്തു. എന്നാൽ ചിലർ കഠിനചിത്തരായി വിശ്വസിക്കാതെ ഈ മാർഗത്തെ ദുഷിച്ചു. അതുകൊണ്ട് പൗലോസ് അവരെ വിട്ട് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് തുറന്നസിന്റെ പാഠശാലയിൽ ദിനം പ്രതി ചർച്ചകൾ നടത്തിപ്പോയി. ഇത് 2 വർഷത്തോളം തുടർന്നു. അതിന്റെ ഫലമായി ഏഷ്യാ പ്രവിശ്യയിൽ പാർത്തിരുന്ന എല്ലാ യഹൂദന്മാരും ഗ്രീക്കുകാരും കർത്താവിന്റെ വചനം കേൾക്കുവാനിടയായി. ദൈവം പൗലോസിലൂടെ അസാധാരണങ്ങളായ അത്ഭുത പ്രവൃത്തികൾ ചെയ്തു. അദ്ദേഹത്തിന്റെ സ്പർശനമേറ്റ തൂവാലയും മേൽവസ്ത്രവും കൊണ്ടുവന്ന് രോഗികളുടെ മേലിടുമ്പോൾ അവരുടെ രോഗങ്ങൾ സുഖപ്പെടുകയും ദുരാത്മാക്കൾ വിട്ടുപോവുകയും ചെയ്തു. ദുഷ്ടാത്മാക്കളെ പുറത്താക്കിക്കൊണ്ട് ചുറ്റി സഞ്ചരിച്ചിരുന്ന ചില യഹൂദർ ഭൂതബാധിതരായ ചിലരെ യേശുവിന്റെ നാമം ഉപയോഗിച്ച് സൗഖ്യമാക്കുവാൻ ശ്രമിച്ചു.
പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് പുറത്തു പോകുവാൻ കൽപ്പിക്കുന്നു
എന്നാണ് അവർ പറഞ്ഞു വന്നത്. ഒരു മുഖ്യ പുരോഹിതനായ സ്കേവ എന്ന യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു ഇങ്ങനെ ചെയ്തത്. ദുഷ്ടാത്മാവ് അവരോട്,
യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും എനിക്കറിയാം, എന്നാൽ നിങ്ങൾ ആര്
എന്ന് ചോദിച്ചു. അനന്തരം ദുരാത്മാവുണ്ടായിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ കീഴടക്കി. അവർ നഗ്നരും മുറിവേറ്റവരുമായി ഓടിപ്പോകേണ്ടി വന്നു. എഫസോസിൽ പാർത്തിരുന്ന യഹൂദരും ഗ്രീക്കുകാരും ഇതറിഞ്ഞു. അവർക്കെല്ലാവർക്കും ഭയമുണ്ടായി. കർത്താവായ യേശുവിന്റെ നാമം അത്യന്തം മഹിമപ്പെട്ടു. വിശ്വസിച്ചവരിൽ പലരും വന്ന് തങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ പരസ്യമായി ഏറ്റുപറഞ്ഞു. ക്ഷുദ്രപ്രയോഗം നടത്തി വന്നവർ തങ്ങളുടെ പുസ്തക ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. ആ ചുരുളുകളുടെ വില കണക്കാക്കിയപ്പോൾ അതിന്റെ ആകത്തുക 50,000 ദ്രഹ്മയായി. ഇങ്ങനെ കർത്താവിന്റെ വചനം എല്ലായിടത്തും പ്രചരിക്കുകയും പ്രബലപ്പെടുകയും ചെയ്തു. ഇവയെല്ലാം സംഭവിച്ചതിന് ശേഷം പൗലോസ് യെരുശലേമിലേക്ക് പോകുവാൻ നിശ്ചയിച്ചു.
അവിടെ ചെന്നതിന് ശേഷം എനിക്ക് റോമിലും പോകണം
എന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ സഹായികളിൽ തിമോത്തെയോസ്, ഇരസ്തോസ് എന്ന 2 പേരെ മാസിഡോണിയയിലേക്ക് അയച്ചിട്ട് അദ്ദേഹം കുറെ കാലം കൂടി ഏഷ്യയിൽ പാർത്തു. ആ കാലത്ത് ഈ മാർഗത്തിന്റെ പേരിൽ വലിയ കലഹമുണ്ടായി. വെള്ളികൊണ്ട് അർത്തമിസ് ദേവിയുടെ ക്ഷേത്രരൂപങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഡെമിത്രിയോസ് എന്ന വെള്ളിപ്പണിക്കാരൻ ശില്പികൾക്ക് ധാരാളം തൊഴിലുണ്ടാക്കി കൊടുത്തിരുന്നു. അയാൾ അവരെയും അതേ തൊഴിൽ ചെയ്തിരുന്ന മറ്റു പണിക്കാരെയും കൂട്ടി വരുത്തിയിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു,
സുഹൃത്തുക്കളെ, ഈ തൊഴിലിൽ നിന്ന് നമുക്ക് നല്ല ആദായം ലഭിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. എന്നാൽ ഈ പൗലോസ് ഇവിടെ എഫെസോസിലും ഏഷ്യാ പ്രദേശത്തെല്ലായിടത്തുമുള്ള ഒട്ടധികം ആളുകളോട് മനുഷ്യനുണ്ടാക്കിയ ദൈവങ്ങൾ ദൈവങ്ങളെ അല്ല എന്ന് പറഞ്ഞ് അവർക്ക് ബോധ്യം വരുത്തി അവരെ വഴിതെറ്റിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. നമ്മുടെ തൊഴിലിനുള്ള സൽപേര് നഷ്ടമാകുമെന്ന് മാത്രമല്ല, മഹാദേവിയായ ആർത്തമിസിന്റെ ക്ഷേത്രം അപമാനിതമായി തീരുമെന്ന അപകടം കൂടി ഇതിലുണ്ട്. ഏഷ്യ പ്രവിശ്യയിൽ എല്ലായിടത്തും ലോകത്തിലും ആരാധിക്കപ്പെടുന്ന ഈ ദേവിയുടെ പ്രഭാവം നഷ്ടപ്പെടുവാനും ഇതുമൂലം ഇടയാകും.
ഇത് കേട്ടപ്പോൾ അവർ ക്രോധം നിറഞ്ഞവരായി. എന്നുച്ചത്തിൽ ആർത്ത് വിളിച്ചു. പെട്ടെന്ന് പട്ടണം മുഴുവൻ ബഹളം. മാസിഡോണിയയിൽ നിന്ന് പൗലോസിന്റെ സഹയാത്രികരായി വന്നിരുന്ന ഗായോസിനെയും അരിസ്തർഫോസിനെയും പിടിച്ചുകൊണ്ട് ജനങ്ങൾ പ്രദർശനശാലയിലേക്ക് ഒന്നിച്ച് പാഞ്ഞു ചെന്നു. പൗലോസ് ജനക്കൂട്ടത്തിലേക്ക് ചെല്ലുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ശിഷ്യന്മാർ അതനുവദിച്ചില്ല. പൗലോസിന്റെ സ്നേഹിതരായ ഏഷ്യ പ്രവിശ്യയിലെ ചില അധികാരികൾ പോലും അദ്ദേഹം പ്രദർശനശാലയിലേക്ക് കടന്നു ചെല്ലുവാൻ തുനിയരുതെന്ന് അപേക്ഷിച്ചുകൊണ്ട് സന്ദേശം കൊടുത്തയച്ചു. ജനക്കൂട്ടം ആകെ കലക്കത്തിലായി. ഒരു കൂട്ടർ ഒരു വിധത്തിലും മറ്റു ചിലർ മറ്റു വിധത്തിലും ആർത്ത് വിളിച്ചു. അവരിൽ മിക്കവർക്കും തങ്ങൾ വന്നുകൂടിയത് എന്തിനെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു. യഹൂദർ അലക്സാണ്ടറെ മുന്നിലേക്ക് തള്ളിക്കൊണ്ടുവന്നു. ജനക്കൂട്ടത്തിൽ ചിലർ ഉച്ചത്തിൽ അയാളോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ജനത്തിനു മുമ്പിൽ ന്യായവാദം നടത്താൻ ആഗ്രഹിച്ചുകൊണ്ട് അയാൾ അവരോട് നിശബ്ദരായിരിക്കാൻ ആംഗ്യം കാട്ടി. എന്നാൽ അയാൾ ഒരു യഹൂദനാണെന്നറിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടിച്ചേർന്ന് എന്ന് രണ്ടു മണിക്കൂറോളം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. നഗരകാര്യദർശി ജനക്കൂട്ടത്തെ ശാന്തമാക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു:
എഫസോസ് നിവാസികളെ, എഫസോസ് നഗരം മഹതിയായ ആർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രത്തിന്റെയും സ്വർഗത്തിൽ നിന്ന് വീണ ആർത്തമീസ് പ്രതിമയുടെയും സംരക്ഷകയാണെന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമല്ലയോ? ഈ വസ്തുതകൾ അനിഷേധ്യമായിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ ശാന്തരായിരിക്കുകയും തിടുക്കത്തിൽ ഒന്നും ചെയ്യാതിരിക്കുകയും വേണം. ഈ മനുഷ്യരെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ ഇവരാവട്ടെ ക്ഷേത്രങ്ങൾ കവർച്ച ചെയ്യുകയോ നമ്മുടെ ദേവിയെ ദുഷിക്കുകയോ ചെയ്തിട്ടില്ല. ഡെമിത്രിയോസിനും സഹശില്പികൾക്കും ആരുടെയെങ്കിലും നേർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതികൾ തുറന്നിട്ടുണ്ട്. അവിടെ ദേശാധിപതികളുമുണ്ട്. അവിടെ അവർക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. കൂടുതലായി എന്തെങ്കിലും കാര്യം നിങ്ങൾക്കുള്ള പക്ഷം അതൊരു നിയമാനുസൃത സഭയിൽ പരിഹരിക്കാവുന്നതാണ്. ഈ സ്ഥിതിയിൽ ഇന്നത്തെ സംഭവങ്ങൾ നിമിത്തം നമ്മെ പ്രക്ഷോഭകാരികൾ എന്ന് കുറ്റപ്പെടുത്താനുള്ള അപകട സാധ്യതയുമുണ്ട്. അങ്ങനെ വന്നാൽ ഈ ലഹളയ്ക്ക് സമാധാനം ബോധിപ്പിക്കുവാൻ നമുക്ക് കഴിയാതെ പോകും. ലഹളയുണ്ടാക്കുവാൻ തക്ക കാരണമൊന്നുമില്ലല്ലോ.
ഇത്രയും പറഞ്ഞതിനു ശേഷം അയാൾ സമ്മേളനം പിരിച്ചുവിട്ടു.